ഗാന്ധിയും പലസ്തീനും എന്ന ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ദില്ലി ദാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെ ചെയ്ത് ഈ വിനീതമായ പോഡ്കാസ്റ്റ് സംരംഭവുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗാന്ധിയും പലസ്തീനും. ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലളിതമെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നിപ്പിക്കുന്ന ഒരു സങ്കീർണതയാണ് സത്യത്തിൽ ഗാന്ധി. ഗാന്ധിയുടെ ജീവിതത്തിലെ അടിസ്ഥാന ആശയവും ആശ്രയവും അഹിംസയായിരുന്നു. സത്യാന്വേഷണമായിരുന്നു എന്ന് പ്രഥമദൃഷ്ട്യാ തോന്നിപ്പിക്കുമായിരുന്നു എങ്കിലും അഹിംസ എന്ന ആശയത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു ഗാന്ധിയുടെ സത്യാന്വേഷണം എപ്പോഴും. ഗാന്ധിയുടെ വിവിധ വിഷയങ്ങളിലുള്ള നിലപാടുകളെ വിലയിരുത്തുക എന്നതും പ്രയാസകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുവാനുള്ള കാരണം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രക്തരൂഷിതമായി തീർന്നിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയാണ്. ഈ വിഷയത്തിൽ 75 വർഷങ്ങൾക്ക് മുൻപ് മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്ന അഭിപ്രായത്തിന് ഇപ്പോഴെന്തു പ്രസക്തി എന്ന് ചോദിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരാൾ എന്നോട് ചോദിച്ചു, അതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്നാണ് ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചിലരെങ്കിലും അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ ഞാൻ പൂർണ്ണമായും നിരാകരിക്കില്ല. എന്നാൽ സായുധവും നിരായുധവുമായ നിരന്തര ഇടപെടലുകൾക്ക് ശേഷവും യാതൊരുവിധ പരിഹാരവും ഇല്ലാതെ തുടരുന്ന പലസ്തീൻ പ്രശ്നത്തെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഗാന്ധി കണ്ട രീതിയെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് വലിയ അപരാധമൊന്നുമല്ല. കാരണം കാലഹരണപ്പെടാത്ത ഒരു നൈതിക മൂല്യം ഗാന്ധി ലോകചിന്തയിൽ പ്രതിനിധീകരിക്കുന്ന തുടർക്കണ്ണിക്ക് ഉണ്ട് എന്നത് തന്നെയാണ്. ഗാന്ധിയെ ചരിത്രത്തിലെ ഒരു ഒറ്റപ്പെട്ട തുരുത്തായി നമുക്ക് കാണുവാൻ കഴിയില്ല. അത് ഒരു ചിന്താധാരയുടെ അനുസ്യൂതിയാണ്. നമുക്കറിയാവുന്നതാണ്, അഹിംസ എന്ന ആശയത്തിൻ്റെ അസ്ഥിവാരത്തിലാണ് ഗാന്ധി ചിന്ത നിലനിൽക്കുന്നത് എങ്കിലും താൻ സജീവമായ പൊതുപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന കാലത്തുണ്ടായ എല്ലാ യുദ്ധങ്ങളിലും യുദ്ധവിരുദ്ധ പ്രസ്ഥാന നായകനായിട്ടല്ല ഗാന്ധി പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്ന്. എല്ലാ യുദ്ധങ്ങളിലും മഹാത്മാഗാന്ധി ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുകയായിരുന്നു. ഒരു സംശയാലുവിനെ പോലെയോ ഒരു സന്ദേഹിയെ പോലെയോ അല്ലാതാനും അദ്ദേഹം ആ നിലപാടുകൾ എടുത്തത് കൃത്യമായ ആശയ വ്യക്തതയോടെയായിരുന്നു. ഇങ്ങനെ ഒരു മുഖവരയ്ക്ക് ശേഷം മാത്രമേ എനിക്ക് പലസ്തീൻ ജനതയുടെ പ്രശ്നത്തെ ഗാന്ധി എങ്ങനെ അഭിമുഖീകരിച്ചിരുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ആലോചിക്കുവാൻ കഴിയുകയുള്ളൂ. 1938 നവംബർ 26 തീയതി ഹരിജനിൽ ഗാന്ധി ജൂത വംശജരെക്കുറിച്ച് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ലേഖനം എഴുതിയിരുന്നു. ഗാന്ധിയുടെ ജീവിതത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ച നിരവധി ജൂതന്മാരുണ്ടായിരുന്നു എന്നതും ഗാന്ധി ജീവിതത്തെ അറിയാവുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. സൗത്ത് ആഫ്രിക്കയിൽ ബ്രിട്ടീഷ് വക്കീലും പത്രപ്രവർത്തകനുമായിരുന്ന ഹെൻറി പൊളാക്ക്, ജർമ്മൻ വാസ്തുശില്പിയായിരുന്ന ഹെർമൻ കാലൻബാക്ക്, റഷ്യൻ സ്റ്റെനോഗ്രാഫറായിരുന്ന സോനിയ ഷെൽസിൻ, ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു ലിസ്റ്റാണത്. ദക്ഷിണാഫ്രിക്കയിലുണ്ടായിരുന്ന കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജൂത കുടിയേറ്റക്കാർ, ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അതേപോലെ അനുഭവിക്കുന്നുമുണ്ടായിരുന്നു. മാർഗരറ്റ് ചാറ്റർജി എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഗാന്ധി ആൻഡ് ഹിസ് ജൂയിഷ് ഫ്രണ്ട്സ്. പുസ്തകത്തിൻ്റെ പേര് ഗാന്ധി ആൻഡ് ഹിസ് ജൂയിഷ് ഫ്രണ്ട്സ്. അത് സാധിക്കുമെങ്കിൽ വായിക്കണമെന്ന് ദില്ലി ദാലിയുടെ ശ്രോതാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യഹൂദന്മാർ ചരിത്രത്തിലുടനീളം അനുഭവിച്ച ഒറ്റപ്പെടലുകളും പീഡനങ്ങളും ഗാന്ധിക്ക് നന്നേ അറിവുള്ള ഒരു ചരിത്ര വസ്തുതയായിരുന്നു. അദ്ദേഹം യഹൂദരെ ക്രിസ്ത്യാനികളുടെ അൺടച്ചബിൾസ്, ദി അൺടച്ചബിൾസ് ഓഫ് ക്രിസ്ത്യൻ, ക്രിസ്ത്യാനികളുടെ അസ്പർശ്യർ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടൊരിക്കൽ. ഒരു മതം മറ്റൊരു മതത്തിനെ അടിച്ചമർത്തുന്നതിലെ അയുക്തിയെ ഗാന്ധി എപ്പോഴും വിമർശിച്ചു പോന്നിരുന്നു. എന്നാൽ ജൂതരുടെ പ്രശ്നങ്ങളോട് ഗാന്ധിക്കുണ്ടായിരുന്ന സഹാനുഭൂതി പലസ്തീനിലെ അറബുകളുടെ പ്രശ്നത്തിൽ പലസ്തീനികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നതിന് ഗാന്ധിക്ക് ഒരിക്കലും വിഘാതമായി നിന്നിരുന്നില്ല എന്നത് നാം കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലെ നിരായുധരായ സാധാരണക്കാർക്കെതിരെ കാട്ടിയ കടുത്ത ഹിംസയെ അപലപിക്കുമ്പോഴും അതിൻ്റെ പേരിൽ പലസ്തീൻ പ്രശ്നത്തിലെ നൈതികമായ പ്രശ്നങ്ങളെ തമസ്കരിക്കുക അസാധ്യമാണ് ഒരു ഗാന്ധിയൻ കാഴ്ചപ്പാടിൽ. ഹമാസ് ചെയ്തതിനെ ഗാന്ധി തീർച്ചയായും അപലപിക്കുമായിരുന്നു. എന്നാൽ പലസ്തീൻ എന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നതേയില്ല എന്ന മട്ടിലുള്ള ഇസ്രായേലിൻ്റെ രീതികളെ ഗാന്ധി തുല്യശക്തിയോടെ 2023 അപലപിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ കാഴ്ചപ്പാട്. 1948 കൊല്ലപ്പെട്ടുപോയ ഗാന്ധിയെ 2023 കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹം അങ്ങനെയോ ഇങ്ങനെയോ ചെയ്യുമെന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലാത്തതിനാൽ ആ വാദത്തിൽ നിന്നും ഞാൻ പതുക്കെ പിൻവാങ്ങുകയാണ്. ഹരിജനിൽ ജൂതരാഷ്ട്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധി പറഞ്ഞു, ലോകത്തിലുള്ള മുഴുവൻ യഹൂദർക്കുമായി ഒരു രാഷ്ട്രം വേണമെന്ന നിലവിളി എന്നെ ആകർഷിക്കുന്നതേയില്ല. ഇതാണ് ഗാന്ധി പറഞ്ഞ വാചകം. അതായത്, ലോകത്തിലുള്ള മുഴുവൻ യഹൂദർക്കുമായി ഒരു രാഷ്ട്രം വേണമെന്ന നിലവിളി എന്നെ ആകർഷിക്കുന്നതേയില്ല. എന്നിട്ട് ഗാന്ധി തുടർന്നു പറഞ്ഞു, ഇംഗ്ലീഷുകാർക്കുള്ളതാണ് ഇംഗ്ലണ്ട് എങ്കിൽ, ഫ്രഞ്ചുകാർക്കുള്ളതാണ് ഫ്രാൻസ് എങ്കിൽ, പലസ്തീൻ അവിടെ പാർക്കുന്ന അറബ് വംശജർക്ക് വേണ്ടിയുള്ളതാണ്. അതും ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇംഗ്ലീഷുകാർക്കുള്ളതാണ് ഇംഗ്ലണ്ട് എങ്കിൽ, ഫ്രഞ്ചുകാർക്കുള്ളതാണ് ഫ്രാൻസ് എങ്കിൽ, പലസ്തീൻ അവിടെ പാർക്കുന്ന അറബ് വംശജർക്ക് വേണ്ടിയുള്ളതാണ്. ഗാന്ധി തുടർന്ന് എഴുതിയ വാചകം അതിശക്തമാണ്. ഇന്നത്തെ ഇസ്രായേലിനും അത് ബാധകമാണ്. ഞാൻ വായിക്കാം. അതിതാണ്, ജൂതമതം ബലപ്രയോഗത്തിനെതിരാണ്. അതിനാൽ പലസ്തീൻ പ്രദേശങ്ങളിൽ യഹൂദർ ബലം പ്രയോഗിച്ച് താമസിക്കുന്നത് അവരുടെ തന്നെ മതത്തിനെതിരായ പ്രവൃത്തിയായി മാറുന്നു. ബൈബിളിലെ സാങ്കല്പിക പലസ്തീൻ ഭൂമിശാസ്ത്രപരമായ ഒരു യാഥാർത്ഥ്യമല്ല. അത് അവരുടെ ഹൃദയത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഭൂമിശാസ്ത്രപരമായി തന്നെ പലസ്തീൻ യഹൂദർക്ക് അവകാശപ്പെട്ടതാണ് എന്നവർ കരുതുന്നുവെങ്കിൽ ബ്രിട്ടീഷ് തോക്കിൻ്റെ നിഴലിലായിരിക്കരുത് അവർ ആ ഭൂമിയിൽ പ്രവേശിക്കേണ്ടത്. മതപരമായ ഒരു കടമ ബോംബിൻ്റെയോ ബയണറ്റിൻ്റെയോ സഹായത്തോടെ നിർവഹിക്കുവാൻ കഴിയില്ല. അറബുകളുടെ ഹൃദയ വിശാലതയാൽ മാത്രമേ യഹൂദർക്ക് പലസ്തീനിൽ കുടിയേറാൻ സാധിക്കൂ. എന്തൊരു ശക്തമായ, എന്തൊരു സൂക്ഷ്മമായ നിരീക്ഷണമായിരുന്നു ഗാന്ധിയുടേത്. ഗാന്ധിയുടെ ഈ വാചകങ്ങൾ ഞാൻ പൂർണ്ണമായും ഇവിടെ ഉദ്ധരിച്ചതിന് കാരണമുണ്ട്. അന്ന് ബ്രിട്ടൻ്റെ തോക്കിൻ്റെ നിഴലിലാണ് ഇസ്രായേൽ രാഷ്ട്രമുണ്ടായതെങ്കിൽ ഇന്ന് പലസ്തീൻ പ്രദേശങ്ങളിലെ അധിനിവേശം ഇസ്രായേൽ ചെയ്യുന്നത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പിന്തുണയോടുകൂടി തന്നെയാണ്. അവരുടെ തോക്കിൻ്റെയും അവരുടെ ബയണറ്റിൻ്റെയും നിഴലിൽ നിന്നുകൊണ്ട് തന്നെയാണ്. 1938 ഗാന്ധി ഹരിജനിൽ യഹൂദരെക്കുറിച്ച് ഈ ലേഖനം എഴുതുമ്പോൾ യൂറോപ്പിലെ തടങ്കൽ പാളയങ്ങളിൽ നാസി ജർമ്മനിയുടെ ജൂത കൂട്ടക്കൊലകൾ തുടങ്ങിയിരുന്നില്ല. എന്നാൽ അതറിഞ്ഞതിന് ശേഷവും ജൂതർക്ക് നേരിടേണ്ടി വന്ന വലിയ ക്രൂരതകൾ അറിഞ്ഞതിന് ശേഷവും പലസ്തീൻ പ്രശ്നത്തിലുള്ള ഗാന്ധിയുടെ നിലപാടിൽ മാറ്റം വന്നിരുന്നില്ല എന്നത് നാം കാണേണ്ടതാണ്. 1946 ജൂലൈ 21 ഗാന്ധി ഹരിജനിൽ മറ്റൊരു ലേഖനം എഴുതിയിരുന്നു. അതിൽ രണ്ടാം ലോകയുദ്ധകാലത്ത് യഹൂദർ അനുഭവിച്ച വലിയ ക്രൂരതകളെക്കുറിച്ച് ഗാന്ധി പറയുന്നുണ്ട്. ആ വാചകങ്ങൾ, ഗാന്ധിയുടെ വാചകങ്ങൾ ഞാൻ ഇവിടെ വായിക്കുകയാണ്. ഐ ഡു ബിലീവ് ദാറ്റ് ദ ജൂസ് ഹാവ് ബീൻ ക്രൂവലി റോങ്ഡ് ബൈ ദ വേൾഡ്. ഗെറ്റോ ഈസ് സോ ഫാർ ആസ് ഐ ആം അവെയർ ദ നെയിം ഗിവൺ ടു ജൂയിഷ് ലൊക്കേഷൻസ് ഇൻ മെനി പാർട്സ് ഓഫ് ദ യൂറോപ്പ്. But for their heartless persecution, probably no question of return to Palestine would ever have arisen. The world should have been their home, if only for the sake of their distinguished contribution to the world. ഞാനത് മലയാളത്തിലാക്കി പറയാം. ഗാന്ധിയുടെ വാക്കുകൾ, ലോകം ജൂതരോട് ക്രൂരമായി പെരുമാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂറോപ്പിൽ ജൂതർ താമസിക്കുന്ന ഇടങ്ങളെ ഗെറ്റോ, അതായത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചേരികൾ എന്നാണ് വിളിക്കുന്നത് എന്നാണ് എൻ്റെ അറിവ്. ഹൃദയശൂന്യമായ ഇത്തരം ക്രൂരതകൾക്കുള്ള മറുപടി എന്ന് പറയുന്നത് എല്ലാവരും കൂടി, എല്ലാ ജൂതരും കൂടി പലസ്തീനിലേക്ക് പോകുക എന്നതല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നതേയില്ല. ലോകമാണ് യഹൂദരുടെ വീട്. അവർ ലോകത്തിന് നൽകിയ സംഭാവനകൾ വെച്ച് നോക്കുമ്പോൾ ഈ ലോകം മുഴുവൻ യഹൂദർക്കുള്ളതാണ്. ഇതായിരുന്നു ഗാന്ധിയുടെ വാക്കുകൾ. ഇതായിരുന്നു ഗാന്ധിയുടെ സംവാദ രീതി. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വാദിക്കാനോ ജയിക്കാനോ ആയിരിക്കരുത് സംഭാഷണങ്ങൾ എന്ന് ഗാന്ധിയും മനസ്സിലാക്കിയിരുന്നു. ആർക്കും ഉത്തരമില്ലാത്ത ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ ഇന്നത്തെ മുനമ്പിൽ നിന്നുകൊണ്ട് ദില്ലിദാലിയുടെ ഈ പോഡ്കാസ്റ്റ് 1938 അതിനുശേഷം 1946 ഗാന്ധി പറഞ്ഞ വാചകങ്ങൾ ഓർത്തെടുക്കുവാൻ ശ്രമിക്കുന്നത് പൊരുതി ജയിപ്പത് അസാധ്യം എന്ന നാരായണ ഗുരുവിൻ്റെ വാക്കുകൾ കൂടി ഓർക്കുവാൻ വേണ്ടിയാണ്. പൊരുതി ജയിപ്പത് അസാധ്യം. ഞാൻ നേരത്തെ വായിച്ച ഗാന്ധി വാചകങ്ങളെ തുടർന്ന് ഗാന്ധി എഴുതിയ വരികൾ 1946 എഴുതിയതെങ്കിലും ഇന്നും അത് പ്രസക്തമാണ്. അതിതാണ് ഗാന്ധിയുടെ വാക്കുകൾ, അതേപടി ഞാൻ ഉദ്ധരിക്കുകയാണ് മലയാളത്തിൽ. എൻ്റെ അഭിപ്രായത്തിൽ ജൂതർ പലസ്തീനിൽ സ്വന്തം ഇഷ്ടത്തിന് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സഹായത്തോടെ അധിനിവേശം നടത്തിയാൽ അത് ഗുരുതരമായ തെറ്റായിരിക്കും. ഇപ്പോഴാകട്ടെ അത് നഗ്നമായ ഭീകരതയുടെ സഹായത്തോടെ ആയിരിക്കുകയും ചെയ്യുന്നു. ഈ വാചകങ്ങൾ 2023 ഗാന്ധി പറഞ്ഞതാണെന്ന് വിചാരിച്ച് ഒന്ന് കേട്ടുനോക്കൂ. ഞാൻ ഒന്നുകൂടി വായിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ജൂതർ പലസ്തീനിൽ സ്വന്തം ഇഷ്ടത്തിന് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സഹായത്തോടെ അധിനിവേശം നടത്തിയാൽ അത് ഗുരുതരമായ തെറ്റായിരിക്കും. ഇപ്പോഴാകട്ടെ അത് നഗ്നമായ ഭീകരതയുടെ സഹായത്തോടെ ആയിരിക്കുകയും ചെയ്യുന്നു. തീർന്നില്ല ഗാന്ധിയുടെ വാചകങ്ങൾ, അതിങ്ങനെ തുടരുകയാണ്. അവരുടെ ലോക പൗരത്വം അവരെ, അതായത് യഹൂദരെ, ലോകത്തിലെ ഏതു രാഷ്ട്രത്തിൻ്റെയും ആദരപൂർണമായ അതിഥികളാക്കി മാറ്റുകയാണ്. അവരുടെ പ്രതിഭ, അവരുടെ വ്യാവസായിക നിപുണി, പണം ചെലവാക്കുന്നതിൽ അവർക്കുള്ള മിതവ്യയശീലം, ഇവയെല്ലാം എവിടെയും അവരെ സ്വാഗതം ചെയ്യാൻ ഉതകുന്നവയാണ്. ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ ഒരു തെറ്റായ വായനയാൽ എല്ലാ യഹൂദരെയും ഒറ്റപ്പെടുത്തിയത് ക്രിസ്തുമതത്തിൻ്റെ മേലുണ്ടായ കളങ്കമാണ്. ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ മുഴുവൻ യഹൂദ ലോകവും എങ്ങനെ പഴിക്കപ്പെടും? ഐൻസ്റ്റൈനെ പോലെയുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഒരു കണ്ടെത്തൽ നടത്തുമ്പോൾ അതിൻ്റെ ബഹുമാനം അദ്ദേഹത്തിന് മാത്രമല്ലേ നാം കൊടുക്കാറുള്ളത്? അല്ലാതെ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത യഹൂദ സമുദായത്തിനല്ലല്ലോ. ഒരു ജൂത സംഗീതജ്ഞൻ അസാധാരണമായ ഒരു സംഗീതശില്പം വിഭാവനം ചെയ്താൽ അതിൻ്റെ ബഹുമാനവും ആ സംഗീതജ്ഞന് മാത്രമല്ലേ നൽകുന്നത്? അല്ലാതെ അദ്ദേഹം ഉൾപ്പെടുന്ന ആ സമൂഹത്തിനല്ലല്ലോ. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഏത് ഗാന്ധിയാണ് ഇത് പറഞ്ഞത് എന്നറിയണമെങ്കിൽ ഗാന്ധിയുടെ ഒരു വാചകം കൂടി ഞാൻ പറയേണ്ടി വരും. ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യം തന്നെ പറഞ്ഞുവല്ലോ ഗാന്ധിയൻ ആശയ അടിസ്ഥാനം അഹിംസയാണെന്ന്. ആ ഗാന്ധി പറഞ്ഞ ഒരു വാചകം ജർമ്മനിക്കെതിരെയുള്ള യുദ്ധത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു. യുദ്ധത്തെ ന്യായീകരിക്കുന്ന ഒരഹിംസാവാദിയുടെ വാക്കുകൾ കേൾക്കൂ. ഇതാണ് ഗാന്ധിയുടെ വാക്കുകൾ. ഒരു വംശത്തിനെതിരെ, ഗാന്ധിയുടെ ഉദ്ദേശിക്കുന്നത് ജൂത വംശത്തെയാണ്, ഒരു വംശത്തിനെതിരെ അവരെ മുഴുവനായി ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ജർമ്മനിക്കെതിരെയുള്ള യുദ്ധം മാനവികമായി മാറുന്നു. മഹാത്മാഗാന്ധി 1939 എഴുതിയ വാചകങ്ങളാണിത്. ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. ഗാസയിലും ഇസ്രായേലിലും നിരപരാധികൾ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ കൊല ചെയ്യപ്പെടുമ്പോൾ, നിതാന്തഭീതിയിൽ പട്ടിണിയിൽ കിടക്കുമ്പോൾ ഗാന്ധി ഒരു വെളിച്ചത്തിൻ്റെ വിളക്കുമാടമായി നിന്ന് നമ്മളോടെല്ലാവരോടും എന്തോ ഒക്കെ പറയുന്നുണ്ട്. ഒന്നു ചെവിയോർക്കൂ. ഒരൊറ്റ രാജ്യവിഭജനത്തിൻ്റെ പേരിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് പോലും ഒരു കളിയായി കാണുവാൻ കഴിയാത്തവർ, എല്ലാ ദിവസവും വിഭജനത്തിൻ്റെ ക്രൂരത അനുഭവിക്കുന്നവരെ പോയി ഉപദേശിക്കരുത്. വിധി എഴുതാനാണ് ഏറ്റവും എളുപ്പം. അത് കഴിഞ്ഞ് പിലാത്തോസിനെ പോലെ കൈ കഴുകാമല്ലോ. ഗാന്ധിയും പലസ്തീനും എന്ന ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, S. ഗോപാലകൃഷ്ണൻ.